السلام عليكم ورحمه الله وبركاته. الحمد لله الواحد القهار والصلاه والسلام على اشرف الانبياء والمرسلين محمد وعلى اله واصحابه اجمعين. اما بعد، പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഷെയ്ഖ് അബ്ദുൽ മഷ്റൽ അബ്ബാദുൽ ബദറിന്റെ അദ്ദേഹത്തിന്റെ തഫ്സീറുൻ നാസിഖ് വി അഹ്കാമിൽ മനാസിഖ് എന്ന ഹജ്ജിന്റെ മനാസിക്കുകളുമായി ബന്ധപ്പെട്ട പുസ്തകം, അതിനെ ആസ്പദമാക്കിയുള്ള ക്ലാസ് നാളെ ഇൻഷാ അള്ളാ ജർവലിലെ മസ്ജിദ് ഫല്ലാഖയിൽ നമ്മൾ ആരംഭിക്കുകയാണ്. പുസ്തകത്തിന്റെ ഒരു മുഖദ്ദിമ ഇന്ന് ക്ലാസ് എടുക്കുകയാണ്. കാരണം ഈ പുസ്തകം മുഴുവൻ നമുക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ മൂന്നോ നാലോ ക്ലാസുകൾ വേണ്ടിവരും. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ ഞാൻ നേരത്തെ തന്നെ ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ഇട ദിവസങ്ങളിൽ എടുത്ത് വാട്സപ്പിൽ അയക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായം آداب و اخلاق يكون عليها الناس في حجه و عمرته. ഹജ്ജിനും ഉംറക്കും പോകുന്ന വ്യക്തി പാലിക്കേണ്ട മര്യാദകളും സ്വഭാവങ്ങളും, അതാണ് ഈ അധ്യായം. പുസ്തകം പദാനുപദം വായിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് പുസ്തകത്തിന്റെ ആ കോർവ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പുസ്തകത്തെ അടിസ്ഥാനമാക്കി അത്യാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയും ചിലത് ഒഴിവാക്കിയും അങ്ങനെയുള്ള ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഈ അധ്യായത്തിൽ അദ്ദേഹം ഒന്നാമതായി പറയുന്നത് ഹജ്ജിനും പോകുന്ന ഒരാള് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഹജ്ജിലും ഉംറയിലും തന്റെ അമൽ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. ലോകമാന്യത്തിൽ നിന്നും അതുപോലെ തന്നെ പേരും പ്രസിദ്ധിയും ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നും അയാൾ രക്ഷപ്പെടണം. എന്നാൽ മാത്രമേ അയാൾക്ക് തന്റെ ഹജ്ജിലും ഉംറയിലും അള്ളാഹു നമുക്ക് നൽകാമെന്നേറ്റുള്ള പ്രതിഫലം പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നുമൊക്കെ ഹജ്ജിന് വരുന്ന ആളുകൾ ഇന്ന് എണ്ണത്തിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇഖ്ലാസോടുകൂടി ഹജ്ജിന് വരുന്ന ആളുകൾ എത്രയുണ്ടാകും എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, മുമ്പത്തേതിനേക്കാളേറെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് കൂടുതൽ പ്രചാരണം നൽകുന്ന ഒരു സ്വഭാവം. നാട് മുഴുവൻ നടന്ന് യാത്ര പറയും. മാത്രമല്ല, സൽക്കാരങ്ങളോട് സൽക്കാരങ്ങൾ, ഹജ്ജിന് പോകുന്ന ആളെ കുടുംബക്കാരൊക്കെ വിളിച്ച് സൽക്കരിക്കുക എന്നിട്ട് വരുന്നതിന്റെ തലേന്ന് ഒരു സദ്യ, അതിപ്പോ പലയിടത്തും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. വടക്കൻ കേരളത്തില് കണ്ണൂര് തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് നടന്നു വരുന്നുണ്ട്. ഇപ്പോ മലപ്പുറം ജില്ലയിലും പലർക്കും തുടങ്ങി, കോഴിക്കോട് പലർക്കും തുടങ്ങി എന്നാണ് കേട്ടത്. ഈ യാത്ര പറയാൻ പോകുന്ന സന്ദർഭത്തിൽ ഞാൻ ബുധനാഴ്ച പോവാണ്, ചൊവ്വാഴ്ച നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരണം. എന്തിനാ? അതൊര് നമ്മളൊന്ന് കൂടിപ്പിരിയാൻ എന്ന് പറയും. അതൊരു സദ്യയാണ്. എന്നിട്ടൊരു കല്യാണം പോലെ പന്തലൊക്കെ ഇട്ട് നല്ല ചെമ്പൊക്കെ കൊണ്ടുവന്ന് വണ്ടികളൊക്കെ ഒന്നാഴ്ച മുമ്പിൽ ഒന്ന് നരന്ന് അപ്പോ ആ വഴിക്ക് പോകുന്ന ആളുകളൊക്കെ അറിഞ്ഞു കഴിയാൻ ഹജ്ജിന് പോവാണ്. ഇതൊരുതരം ജിയായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ആരെങ്കിലും ഈ ഒരു സദ്യ നടത്തിയില്ലെങ്കിൽ അവനൊരു ഫിസിക്കലായി ഉത്തരവിട്ടപ്പെടുന്നിടത്ത് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അവിടുന്ന് മദീനയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുമ്പോ ഭക്ഷണം കൊടുക്കുന്നത് നല്ലതല്ലേ, കുടുംബക്കാരെയും സുഹൃത്തുക്കളിൽ നിന്ന് വിളിച്ച് ഭക്ഷണം കൊടുത്താലോ എന്ന് ആലോചിച്ചിട്ടില്ല. സഹാബികൾ ആരും അത് കാണിച്ചു തന്നിട്ടില്ല. ഇതൊരു ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു കർമ്മമായതുകൊണ്ട് സാധാരണ ഒരു നാട്ടാചാരം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമില്ല. ഇനിയിപ്പോ ചെയ്യാത്ത ആള് ഒരു പിശുക്കനായി മുദ്രകുത്തപ്പെടും, ഹജ്ജിന് പോകുമ്പോൾ ഒരു നാലാൾക്ക് ഭക്ഷണം പോലും കൊടുക്കാതെയാണ് പോയത് എന്ന് പരാതി പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പൊ ഇതൊരു തരം ജിയാഹിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ചില ആളുകൾ പത്രത്തിൽ പരസ്യം കൊടുക്കും, അപ്പൊ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടാണ് ഞാനും എന്റെ പെണ്ണുങ്ങളും ഇങ്ങനെ ഹജ്ജിന് പോകുന്നുണ്ട്, അവിടെ ആരെങ്കിലും എന്തെങ്കിലും കടബാധ്യതയുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണം, അല്ലെങ്കിൽ എന്റെ ആളുമായി ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു പരസ്യം കൊടുക്കേണ്ട ആവശ്യത്തിന് മാത്രം ഇയാൾക്ക് ലോകത്ത് എല്ലാവരുമായിട്ടും സാമ്പത്തിക ഇടപാടുകളുണ്ടോ? ഇല്ലല്ലോ. സാമ്പത്തിക ഇടപാട് എത്ര ആളേറ്റെന്ന് അയാൾക്കറിയാം. അയാൾ വിളിച്ച് സംസാരിച്ചാൽ പോരെ. അപ്പൊ അതൊക്കെ ഒരുതരം ജിയാഹിലേക്ക് പോകുന്നത് നമ്മൾ ഭയപ്പെടണം. നമ്മുടെ കർമ്മത്തിലുടനീളം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക എന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അഹമ്മുമായ ജിബു, നിർബന്ധമായും അയാൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ ആദ്യം സ്വീകരിക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ ശേഷം എടുത്തു കൊടുത്തിട്ടുള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിൽ പ്രവേശിക്കുമ്പോൾ പറഞ്ഞൊരു വാചകം, അല്ലാഹുമ്മ ഹജ്ജത ലാ റിയാ ഫീഹാ വലാ സുംഅത്ത്, അല്ലാഹുവേ റിയാഉ സുംഅത്തു ഇല്ലാത്ത ഒരു ഹജ്ജാണിത് എന്ന് പറഞ്ഞ രോഗമായി ജനങ്ങൾക്കിടയിൽ ജനങ്ങളറിയാൻ വേണ്ടി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു പേരും പ്രശസ്തിയും ലഭിക്കാൻ വേണ്ടി അതിനുള്ള ഹജ്ജല്ല ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹസനായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് ശേഷ തുടർന്ന് ഉദ്ധരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അന്യജിദ് ഹജ്ജ് ഫീ മഅരിഫത്തി അഹ്കാമിൽ ഹജ്ജ് വൽ ഉംറത്തി ലിയുദ്ദീഹുമ അലാ ബസീറ ഫയഖ്തനി മൻസകം മിൻ ഫീ ദാലിക ഫയഖ്തനി മൻസകം ഫീ ദാലിക. ഹാജി ഹജ്ജിന്റെയും ഉംറയുടെയും വിധികൾ അത് ശരിക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കണം. എന്തിനാണത്? ഹജ്ജും ഉംറയും നല്ല ഉൾക്കാഴ്ചയോടുകൂടി അറിവിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്യുന്നതിന് വേണ്ടി അതിന് പറ്റിയ ഒരു ഹജ്ജ് പഠന ഗ്രന്ഥം അയാൾ കയ്യിൽ കരുതേണ്ടതാണ്. കണ്ടോ, ഇതും നമ്മുടെ ആളുകൾ പറഞ്ഞ് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടലല്ല ഇബാദത്ത് എന്ന് പറയുന്നത്. മനുഷ്യ അറിവോടുകൂടി എൽമോടുകൂടിയായിരിക്കണം ഓരോണ്ടും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ഇബാദത്ത് എന്താണ് എന്ന് അയാൾക്ക് അറിയണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഞാൻ ഹജ്ജ് ചെയ്തു ഉംറ ചെയ്തു എന്നൊരു ചാരിതാർത്ഥ്യം, ഒരു മനസ്സംതൃപ്തി ഉണ്ടാവുള്ളൂ. പലർക്കും ഇന്ന് ഹജ്ജ് കഴിഞ്ഞാൽ ആ ഒരു മനസ്സംതൃപ്തി കിട്ടാതെ വരുന്നത് വീണ്ടും ഒരു ഹജ്ജിന് പോകണമെന്ന് തോന്നുന്നത് അന്ന് ചെയ്തത് ശരിയായില്ലേ എന്ന് ഒരു വസുവാസ് മനസ്സിലുണ്ടാകുന്നത് അത് എന്തുകൊണ്ടാണ്? പഠിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ശേഖ പറയാണ്, ഓരോ കർമ്മങ്ങളും ചെയ്യുന്നതിന് മുമ്പായി വിവരമുള്ളവരോട് ചോദിക്കണം. ഹത്താലായ ഹത്തഹി, അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ. കാരണം ഓരോ കർമ്മം ചെയ്യാനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിന് മുമ്പ് അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആ കർമ്മം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിനു മുമ്പായിട്ട് ചോദിച്ചറിഞ്ഞും പഠിച്ചും അയാൾ ഒരുങ്ങിപ്പോകണം എന്നാണ് ശേഖ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് ഒരുപാട് ആളുകളൊന്നും പഠിക്കാതെ വരുന്നത് ഹജ്ജിന് പൈസ കിട്ടിയ ഞാൻ പറഞ്ഞതുപോലെ ആളുകൾ യാത്ര പറയലാണ് പ്രധാനമായിട്ടുള്ള ഒരുക്കം. അതിനകത്ത് പുസ്തകങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങും, പക്ഷെ വായിക്കൂല. വായിക്കാൻ നാളെ വായിക്കാൻ പറ്റുന്ന വായിക്കാൻ പിന്നെ പോകുമ്പോ ഞാൻ അവിടെ ചെന്ന് കുറെ ദിവസം ഉണ്ടാകാം അപ്പൊ വായിക്കാം. വാസത്തിൽ ഇവിടെ വന്നാലും വായിക്കൂല, വരുമ്പോഴും വായിക്കൂല. പിന്നല്ല ചില ആളുകൾ ഉപദേശിക്കും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് ആളുകളല്ലേ എല്ലാരും ചെയ്യുമ്പോലെ ചെയ്താൽ മതി എന്ന് ചില ജാഹിലിയങ്ങൾ ഉപദേശം കൊടുക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഹജ്ജിന് വരുന്നവരിൽ ഉംറക്ക് വരുന്നവരിൽ വലിയൊരു ശതമാനം ആളുകൾ വിവരമില്ലാത്ത ജുഹലാണ്, അവാമില്ലാത്താണ്. അവർ പലതും പിന്നെ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇവിടെ ബക്രിയാണെന്ന് വിചാരിച്ച്, തത്വയാണെന്ന് വിചാരിച്ച് പലതും കാട്ടിക്കൂട്ടും. അവരെ നമ്മൾ അനുകരിച്ചാൽ നിരവധി അബദ്ധങ്ങളിൽ നമ്മൾ ചെന്ന് ചാടും. പക്ഷെ പഠിക്കാതെ വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഓരോന്ന് ചെയ്യുന്നാണുമ്പോ അത് ഉള്ളതാണെങ്കിലോ, ഞാൻ ആ വായിക്കാത്ത കിതാബിലുണ്ടെങ്കിലോ, ആ കേൾക്കാൻ പറഞ്ഞ ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല അതിലുള്ളതാണെങ്കിലോ, ഇങ്ങനെ വിചാരിച്ചിട്ട് അതും ഇതും ഒക്കെ ഇയാള് കാട്ടിക്കൂട്ടാണ്. അപ്പൊ ഹജ്ജ് എന്താണ് അല്ലെങ്കിൽ ഹജ്ജ് എന്തല്ല എന്നുകൂടി പഠിച്ചതിനു ശേഷമായിരിക്കണം നമ്മൾ ഹജ്ജിന് പോകേണ്ടത്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പായി മദീനയിൽ സഹാബത്തിനെ വിളിച്ചുകൂട്ടി ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഹജ്ജിന് വരുന്നതിന് മുമ്പ് ക്ലാസുകൾ കേൾക്കുക, ഹജ്ജുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക, എന്നിട്ട് നമ്മൾ ഒരു കർമ്മം ചെയ്യാൻ മാനസികമായി ആരും നമ്മൾ കയ്യപിടിച്ച് ചെയ്യിക്കുന്നില്ല. ഏത് ഗ്രൂപ്പിന് പോയാലും അമീറുണ്ടാവും, എല്ലാം കയ്യപിടിച്ച് ചെയ്യിക്കുന്നു വിചാരിക്കേണ്ടതില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പ്രാപ്തനാകണം. കാരണം എത്ര അമീറുണ്ടെങ്കിലും തിരക്കും മറ്റും വന്ന് ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം. കൂടെയുള്ള ആളുകളെ നമ്മള് പിന്നെ അറിയാതെ നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാവാം. എങ്ങനെ വന്നാലും തനിക്ക് താൻ ചെയ്യുന്ന കർമ്മങ്ങളെ പറ്റി ഒരു അവബോധം വേണം എന്ന ചിന്ത പോകുന്ന ആളുകൾക്ക് വേണം. അല്ലാതെ എങ്ങനെയെങ്കിലൊക്കെ ചെയ്തു കൂട്ടിയാൽ മതി. ഇവിടെ ചില ആളുകൾക്ക് ഒരു മക്ക വന്ന് എന്തൊക്കെയോ കാട്ടിക്കുട്ടികൾ തിരിച്ചു രാജ്യം എന്ന പേര് കിട്ടാൻ വേണ്ടി മാത്രം. അങ്ങനത്തെ ഒരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ട് ഹജ്ജിന്റെ അഹ്കാമുകൾ മനസ്സിലാക്കുന്നതിൽ ഉത്സാഹിക്കണം, പഠിക്കണം എന്ന് ശേഖ് അവറുകള് രണ്ടാമത്തെ അദബായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് ശേഖ് പറയുന്നത് തന്റെ യാത്രയിലുടനീളം, ഹജ്ജിലുള്ള തന്റെ യാത്രയിലുടനീളം നല്ല ആളുകളുമായി സഹവസിക്കുന്നതിൽ ആഗ്രഹം കാണിക്കണം. കാരണം അവരിൽ നിന്ന് മാത്രമാണ് എൽമും അദബും നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് അറിവും മര്യാദകളും ലഭിക്കുന്ന നമ്മുടെ യാത്രയുടനീളം നമുക്ക് നല്ലത് കാര്യങ്ങൾ പറഞ്ഞു തരികയും നല്ല കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂടെ ആയിരിക്കണം നമ്മുടെ യാത്ര. അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് മതറുൽ ജലീസ് സ്വാലിഹ് വസ്സുഇക ഹാമിലുൽ മിസ്കി വലാ തഹീരി ഫഹാമിലുൽ മിസ്കി ഇമ്മാ യഹ്ദീക വഇമ്മാ സബ്താഅൻഹു വഇമ്മാ തജിദു മിൻ റീഹൻ തയ്യിബ വലാ തഹീരി ഇമ്മാ യഹ്ദീക ഹിയാബക വഇമ്മാ തജിദു റീഹൻ ഖബീത. അതായത് നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉപമ കസ്തൂരി വലിച്ചവനെയും അതുപോലെ ആ കൊല്ലന്റെ ആലയിലെ ഉലയിൽ ഊതുന്നവനെ പോലെയുമാണ്. കൊല്ലന്റെ ആലയിൽ ഉണ്ടാകുമല്ലോ ഈ ഇരുമ്പൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഇങ്ങനെ പമ്പ് തിരിച്ചു കൊടുത്താൽ ഹൂന്ന് കത്തുന്നത്, അത് ഊതുന്ന ആള്. എന്നാൽ രണ്ടാളെയും ഉപമിക്കുകയാണ്, നല്ല കൂട്ടുകാരൻ കസ്തൂരി വഹിച്ച ഒരാളെ പോലെയാണ്. കസ്തൂരി വലിച്ചാണ് കസ്തൂരി കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് കുറച്ച് കഴിഞ്ഞ് തന്നേക്കും. കസ്തൂരി നല്ല മണമാണല്ലോ. അല്ലെങ്കിൽ നീ കുറച്ച് പൈസ കൊടുത്ത് അദ്ദേഹത്തിന് അടുത്ത് വാങ്ങാം. ഇത് തന്നില്ലെങ്കിലും വാങ്ങിയില്ലെങ്കിലും അവന്റെ കൂടെ നടന്നാൽ തന്നെ ഒരു നല്ല പരിമളം, ഒരു നല്ല നല്ല വാസന നിനക്ക് അനുഭവിക്കാം. ഇതുപോലെയാണ് നല്ല കൂട്ടുകാരൻ, അതായത് നല്ലത് നിനക്ക് കിട്ടും, ചോദിച്ചു വാങ്ങാൻ പറ്റും, ഒന്നുമില്ലെങ്കിലും നല്ലതായിട്ട് കൂടെ നടക്കുന്നു, അവന് അറിയാതെ നമുക്ക് പല നന്മകളും കിട്ടും അല്ലേ. നമ്മള് പിന്നെ നമ്മുടെ നാട്ടിലൂടെ പറയാറുണ്ടല്ലോ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. മുല്ലപ്പൂമ്പടി കല്ലിന്റെ അടുത്ത് തന്നെ ആ കല്ലിനുണ്ടാവും ഒരു മണം എന്നതുപോലെ നല്ല നാട്ടിലെ കാരണവന്മാർ പറയുന്നുണ്ട്, ചന്ദനം ചാരിയെ ചന്ദനം മണക്കും എന്ന് പറയാറുണ്ട്, ചാണകൻ ചാരിയെ ചാണകം മണക്കും. അപ്പൊ നല്ല ആളുകളുമായി കൂട്ടുകൂടിയാൽ അവരുടെ നന്മകൾ നമുക്ക് കിട്ടും. എന്നാൽ ഒലയിൽ ഊതുന്നവരുടെ അവസ്ഥ എന്താ, അവരിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഒരു പക്ഷെ അതിന്റെ തീപ്പാകുന്ന ആളുകൾ വന്നിട്ട് തീപ്പൊരി വന്നിട്ട് നിന്റെ വസ്ത്രങ്ങൾ കരിച്ചേക്കാം, അതാണ് ഉണ്ടാവാൻ പോണത്. അല്ലെങ്കിൽ പിന്നെ നിനക്കെന്താ അവിടെ വസ്ത്രം കഴിഞ്ഞില്ലെങ്കിലും അവിടെ നിൽക്കുമ്പോൾ ഒരു ദുർഗന്ധം, ഈ പുകയുടെയും ഈ മണ്ണിന്റെയും ഒക്കെ പാടെ ഒരു ദുർഗന്ധമായിരിക്കും നിനക്കുണ്ടാവുക. ഇതുപോലെയാണ് ചീത്ത കൂട്ടുകാരുടെ ഉപമ. അതുകൊണ്ട് നല്ല ആളുകളുമായിട്ടായിരിക്കണം നമ്മൾ യാത്രക്ക് ഒരുങ്ങേണ്ടത്. ജീവിതത്തിൽ നല്ല തഹോയുള്ള അതുപോലെ തന്നെ ദുഷ്ട സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക് നന്മ ഉപദേശിച്ചു തരുന്ന ആള്, പ്രത്യേകിച്ച് ഹജ്ജിന് വരുമ്പോ മുമ്പ് ഹജ്ജും ചെയ്ത ആളുകളെ കൂടെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല അറിവുള്ള പണ്ഡിതന്മാരെയൊക്കെ കൂടെ കിട്ടുകയാണെങ്കിൽ വളരെ ഉത്തമമായി ആ നിലക്കുള്ള ഒരാലോചനയും അന്വേഷണവും ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് നമുക്കുണ്ടാണ്. ആരുടെ കൂടെയാണ് പോകുന്നത് എന്നത് വളരെ പ്രധാനമാണ്. നാലാമത്തെ വിഷയം, അനിയക്കൂടെ മാഹൂക്കി സഹരി മായക്കാരി തന്റെ അടുക്കൽ തന്റെ യാത്രക്ക് ആവശ്യമായ സമ്പത്ത് പണം ഉണ്ടായിരിക്കണം. ജനങ്ങളുടെ അടുക്കലുള്ളതിലേക്ക് ആവശ്യമുള്ളവനാകാത്ത നിനക്ക് കണ്ടോ, മറ്റവരോട് ചോദിക്കുന്ന ഒരവസ്ഥ, അല്ലെ അയാളിൽ വലുത് കിട്ടിയെങ്കിൽ എന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പോ യാചിക്കേണ്ട ഗതികേട് ഉണ്ടാകരുത്. നിങ്ങൾ യാത്രക്ക് വേണ്ട ഭക്ഷണം ഒരുക്കുക, യാത്രാഭക്ഷണം ഒരുക്കുക, അതിൽ ഏറ്റവും ഉത്തമമായ യാത്രാഭക്ഷണം തഖ്വയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യാചിച്ച് ഹജ്ജിന് പോകുന്ന ആളുകളെ ദൃഢതാപ്പെടുത്തിക്കൊണ്ടിറങ്ങിയിട്ടുള്ള ആയത്താണ്. നമ്മുടെ നാട്ടിലൊക്കെ ഹിന്ദുക്കളിലൊക്കെ ഉണ്ട്, ശബരിമലക്ക് പോകുന്ന ആളുകളെ ഭിക്ഷ എടുത്തു പോയാൽ അങ്ങനെ തീർത്ഥാടനം നടത്തിയാൽ കൂടുതൽ പുണ്യമാണ്. പൈസ ഉണ്ടെങ്കിലും ഓരോരുത്തരും ഭിക്ഷയെടുത്തിട്ട് ചെരുപ്പുകളും ധരിക്കാതെ നടന്നു പോകും. എന്നാൽ ഇസ്ലാമിൽ അതൊന്നും പുണ്യമല്ല. നടന്നു പോകൽ പുണ്യമല്ല, ശരീരത്തെ പീഡിപ്പിക്കല് പുണ്യമല്ല. അത് യാത്രക്ക് വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. വാഹനമില്ലാത്തവൻ വാഹനം മറ്റുള്ളവരുടെ വാഹനം വാടകയ്ക്കെടുക്കേണ്ടി വരും, അങ്ങനെ പോകേണ്ടി വരും. കാരണം യാത്രയിൽ ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ അയാൾക്ക് ഉന്മേഷമില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് യാത്രയിൽ ഉന്മേഷവാനായി കൊണ്ട് കഷ്ടപ്പെടാതെ യാത്ര ചെയ്യണം. അപ്പൊ അതിനൊക്കെ ആവശ്യമായ പണം അയാൾക്ക് കയ്യിൽ ഉണ്ടാകണം. മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഗതികേട് ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും അന്തസ്സ് ധരിച്ചാൽ അവൻ അള്ളാഹു അന്തസ്സുള്ളവനാക്കും. വമയസ്തോനില്ല, ആരെങ്കിലും ധന്യത കാണിച്ചാൽ അവൻ അള്ളാഹു ധന്യനാക്കും എന്ന ഋഷഭന്മാരുടെ ഹദീസും ശേഖ് അവർ ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തേത്, ആദരണീയമായ സ്വഭാവങ്ങൾ അയാൾക്കുള്ള സ്വഭാവമുള്ള ആളായി മാറണം. മറ്റുള്ളവരോട് നല്ല നിലക്ക് അയാൾ പെരുമാറണം. ഒരു തിന്മ നിന്നെ ഭക്ഷിച്ചു പോയാൽ അതിനെ തുടർന്ന് നീ നന്മ ചെയ്യണം. അപ്പോൾ ആ തിന്മയെ ആ നന്മ മായ്ച്ചു കളയും. ജനങ്ങളോട് നീ നല്ല സ്വഭാവം കൊണ്ട് പെരുമാറണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം ഉത്തമമായ സ്വഭാവമുള്ള ആളായി മാറണം. മറ്റുള്ളവരോട് നന്നായി ആയി പെരുമാറുക എന്ന് പറയുന്നത് നമുക്ക് ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടായാലും നാം പെരുമാറ്റം വളരെ നന്നാക്കണം. നമുക്കറിയാം ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വഭാവം വ്യക്തമാകുന്ന സന്ദർഭമാണ് ഈ യാത്ര. ഉമർറളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാൾക്ക് സാക്ഷി പറയാൻ വേണ്ടി വന്നപ്പോ നൽകിയാൽ അറിയോ, ആ എനിക്കറിയാം. അവന് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ ചോദിച്ചു, നിങ്ങളിയാളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇയാളുടെ അയൽവാസിയാണോ? അല്ല. ഇയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾക്ക് അയാൾ അറിയില്ല. അങ്ങനെ ഈ മൂന്ന് സന്ദർഭം, സാമ്പത്തിക ഇടപാട്, കൂടെ താമസിക്കല്, കൂടെ യാത്ര ചെയ്യല്, ആളുടെ തരിതരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അതുകൊണ്ട് യാത്രയെ പ്രത്യേകം നല്ല സ്വഭാവം പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഹത്തായ ഒരു കർമ്മത്തിനാണ് നമ്മൾ പോകുന്നത് എന്ന് ഓർമ്മ വേണം. യാത്രയിൽ പൊതുവെ ഇന്ന് ആളുകളൊക്കെ സ്വാർത്ഥരായി മാറുകയാണ് പലപ്പോഴും പതിവ്. എല്ലാവരും തന്നെ ഇങ്ങോട്ട് സഹായിക്കണം, മറ്റുള്ളവർക്ക് ഒരു സഹായവും ചെയ്തു കൊടുക്കൂല. കാരണം വീട്ടിലൊക്കെ എല്ലാവരും പലരുടെയും സഹായം സ്വീകരിച്ചുകൊണ്ട്, ഭാര്യയുടെയും മക്കളുടെയും പേരമക്കളുടെ ഒക്കെ സഹായം സ്വീകരിച്ചുകൊണ്ട് വലിയ ഗൃഹനായകനായി വരത്തുന്ന ആളായിരിക്കും. പക്ഷെ യാത്രയെ അതല്ലല്ലോ. യാത്രയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും മറ്റുള്ളവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയുമാണ് നമ്മൾ വേണ്ടത്. അതുപോലെ ദുർബലരായ ആളുകള്, ശാരീരിക വൈകല്യമുള്ള ആളുകള്, അവരൊക്കെ യാത്രക്ക് വരുമ്പോ, പ്രത്യേകിച്ച് ഹജ്ജ് യാത്രക്ക്, കൂടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, താൻ മറ്റൊരാൾക്ക് ഭാരമാകാതെ, തനിക്കു ആവശ്യമായ സഹായികളെ കൂടെ കൂട്ടണം. പ്രായമുള്ള വാപ്പാനെ അയക്കുകയാണെങ്കിൽ കഴിവുള്ള മക്കള് കൂടെ പോകണം. മറ്റുള്ളവർ ചിലപ്പോൾ സഹായിച്ചിരുന്നത് ചിലപ്പോ ഞമ്മളെ അടിമൂടി വെക്കാതായി പോലെ ഇയാളെ കൊണ്ട് എന്റെ ആളില്ലാതെ വന്നത്. വീൽചെയറിൽ പോകേണ്ട ആളാണ്, എന്നിട്ട് വീൽചെയറും ഇല്ല, ഉണ്ടാൻ ആളുമില്ല. വീൽചെയർ ഇങ്ങനെ പോയിരുന്നാൽ പോവോ? ആളുകൾ ഉത്തണ്ടെ? അതുപോലെ സ്ത്രീകൾ മഹറമില്ലാതെ വരിക, ഒരു ദുർബലരാണ്, അതിലകളാണ്. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യാത്രയിൽ മറ്റുള്ളവർക്ക് ശല്യമാകാതെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. യാത്രയിൽ ഉപമായ സ്വഭാവം നമ്മൾ നിലനിർത്തുകയും വേണം. യാത്ര കഴിഞ്ഞ് തിരിച്ചു നിന്നിട്ട് പോരുമ്പോഴൊക്കെ നല്ല തിരിച്ചു കളിച്ച് പോകണം. ഒന്നര മാസം കൂടെ നിന്നൊരു പത്നാപ്പ് ചെന്ന് നമ്മൾ കണിച്ച സ്വഭാവം മനസ്സിലാക്കി, പിന്നെ ജീവിതത്തിലൊരിക്കലും പണ്ടാമുണ്ടാത്ത അവസ്ഥയില് പരസ്പരം തെറ്റുന്ന അവസ്ഥ പല ഹാജിമാർക്ക് ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകരുത്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആറാമത്തെ വിഷയം, അന്യസ്ഥകളെ ജിദ്ദിക്കിരി വന്നുവാരി ും അയാൾ എപ്പോഴും ഏർപ്പെടണം. അതുപോലെ തന്നെ പാപമോചന പ്രാർത്ഥന, തന്റെ നാവിനെ അയാൾ നല്ല കാര്യത്തിൽ നല്ലാതെ മറ്റെല്ലാത്തിൽ നിന്ന് സൂക്ഷിക്കണം. നല്ലത് മാത്രം പറയുക, നല്ല കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കുക. വൈശ്വരൻ വക്തഭൂമിയുമായി അഴുതു അലഹിയിൽ ആക്രത്തിൽ ഹമീദത്തിൽ ദുനിയാവല്ലാത്ര, ദുനിയാവിലും ആക്രത്തിലും നല്ല പര്യവസാനം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ തന്റെ സമയം ചെലവഴിക്കണം. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അനാവശ്യമായ സംസാരങ്ങളും കഠിനമാറ്റുകളും ഒക്കെ ഹജ്ജ് യാത്രയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒഴിവാക്കണം. കാരണം ഒരു മഹത്തായ ഇബാദത്തിന് വേണ്ടിയാണ് നമ്മൾ വരുന്നത് എന്ന ഓർമ്മ നമുക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചെത്തുന്നത് വരെ ഉണ്ടായിരിക്കണം. രാഷ്ട്രീയ കാര്യങ്ങള്, ബിസിനസ് കാര്യങ്ങള്, നാട്ടുവർത്തമാനങ്ങള്, ഇതൊക്കെ പരമാവധി നമ്മൾ ഈ യാത്രയിൽ കുറക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പശ്ചാത്താപ മനസ്സിലോടുകൂടി ഈ കർമ്മം നിർവഹിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പല ആളുകൾ ദിക്റുകളുടെ കാര്യത്തിലൊക്കെ വളരെ ഫിസിക്കാണ്. എല്ലാം കൂടി പറഞ്ഞാൽ ആളുകൾ ചെല്ലൂല, ഏട്ടൻ ചെല്ലത്തില്ല, ഞാൻ ഉറങ്ങി തോന്നിയിരിക്കും. ഇബാദത്തുകളുടെ കാര്യത്തിലൊക്കെ ഉന്മേഷം കാണിക്കാതിരിക്കുക. ദിക്റുകളുടെ പുസ്തകങ്ങൾ നമ്മൾ കയ്യിൽ കരുതണം. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ പല ആളുകളും മനസ്സിൽ നന്നൊരു ശിക്ഷനുണ്ട്, അതുകൊണ്ടാണ് വരിക. ഒരായത്തിന്റെ കഷ്ണം വേറൊരായത്തിന്റെ കഷ്ണം, ആ സൂഫി ചൊല്ലിയതാണ്, ഈ സൂഫി ചൊല്ലിയതാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചൊല്ലാൻ പഠിപ്പിച്ചത് ആ ദിക്റുകൾ, സ്വഹീഹായ ഹദീസുകൾ വന്നത് തന്നെ ധാരാളമുണ്ട്. ഒരു സൂഫിയുടെ ദിക്റും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അത് ചെല്ലൂല ആളുകൾ, എന്നിട്ട് ഈ മഞ്ചിനെ കൊണ്ട് നടക്കുകയാണ്. അല്ലെങ്കിൽ 18 വക ഏടുകള്, 36 വക ഏടുകള്, 48 വക ഏടുകള്, 88 വക ഏടുകള് എന്നൊക്കെ പറഞ്ഞ പല ഏടുകളും ആരുണ്ടാക്കിയതാ സുഹൃത്തുക്കളെ ഏടുകളൊക്കെ? ഈ ഏടുകളൊക്കെ വലിച്ചെറിയണം നമ്മള്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നബിസല്ലല്ലാഹുവിനെ നമ്മൾ പഠിപ്പിച്ചത് ദിക്റുകളിൽ, അതിന്റെ പുസ്തകങ്ങൾ കിട്ടാനുണ്ട്. അദ്ദേഹം ഷാമിൽ എന്ന പേരിൽ പുസ്തകം ഇവിടെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസ്റുൽ മുസ്ലിം എന്ന ഒരു പുസ്തകം വളരെ വ്യാപകമായി ഇവിടെ വിതരണം ചെയ്യപ്പെടുന്ന പുസ്തകമാണ്. അതുകൊണ്ട് സഹീഹായിട്ട് മാത്രം തിരഞ്ഞെടുത്തിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ട്. അതെല്ലാം എടുത്ത് ദിക്റുകളെ നമ്മൾ സാധാരണ ജീവിതം ഒഴിവിട്ട് 14 ജീവിതം നമ്മൾ ഇതിനായി നീക്കി വെക്കുമ്പോൾ പഠിച്ചു മറന്നുപോയ ദിക്റുകള്, അല്ലെങ്കിൽ പഠിക്കാൻ വിട്ടുപോയ ദിക്റുകൾ, ദ്വാകൾ, അതെല്ലാം ശീലമാക്കുകയും ഈ ഒരു 40 ദിവസത്തെ ഇസ്ലാമിക ജീവിതത്തിന്റെ ഒരു ട്രെയിനിങ് നമുക്ക് ലഭിക്കുകയും ചെയ്താൽ ഇൻഷാല്ല ഹജ്ജിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ അത് ഒരു ചേഞ്ച് ഒരു മാറ്റം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാജിമാരെ ഇന്ന് ശൂലിലാക്കുന്ന ഒരു കാര്യം അതേതാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൊബൈൽ ഫോൺ അല്ലേ. മൊബൈൽ ഫോണിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കോ, പ്രായമുള്ള ആളുകൾ വരെ വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഗെയിമും അങ്ങനെ എപ്പോഴും ബദലായിരിക്കും സമയം. തെറ്റായില്ലേ, അങ്ങനെ സമയം പോകുന്നതിന് അറിയുന്നതൊക്കെ അതിലൊക്കെ ഹൈറിനേക്കാളേറെ ഷെറാണ് അതുകൊണ്ട്. അള്ളാഹു നമുക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് ഈ മൊബൈൽ ഫോൺ. അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട്, നമ്മൾ ഖുർആൻ ഓതും ചെയ്യുന്ന ഓതാം, ജിക്റുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തും, സമയത്ത് വാങ്ങിക്കൊടുക്കും, പല ഗുണങ്ങളുണ്ട്. അതേ സമയത്ത് അതിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങൾ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് നല്ല മനക്കരുത്തും ക്ഷമയും വേണം. മനസ്സിലായില്ലേ, യൂട്യൂബ് ഞാൻ തുറക്കൂല എന്ന് തീരുമാനിക്കണം, ഫേസ്ബുക്ക് ഞാൻ തുറക്കൂല എന്ന് തീരുമാനിക്കണം. അങ്ങനെ നമ്മള് നമ്മുടെ സമയം ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം. ഇന്ന് പല ഹാജിമാരെ ഹജ്ജ് നഷ്ടപ്പെടുന്നത് മൊബൈലാണ്. വന്നിറങ്ങുമ്പോൾ തന്നെ കുടുംബക്കാരെങ്കിലും ഒരു ഈ മാന്ത്ര സാധനം കൊണ്ടു നിർത്തും, പിന്നെ അതെന്നെ വിളിക്കന്നെ വിളിക്കന്നെ വിളി എപ്പോഴും ഫോൺ ചെയ്യലാ. അന്ന് ഞാൻ ബാത്റൂമിൽ കയറട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ബാത്റൂമിൽ ഇറങ്ങിയാൽ പിന്നെയാ തന്നെ ഭക്ഷണം കഴിക്കാനും റൂമിലുള്ള ആളുകൾക്ക് വളരെ ശല്യമാണ് ഇതുകൊണ്ട്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഫോൺ അത്യാവശ്യത്തിന് മാത്രം, ഒരു നിശ്ചയ സമയം വെക്കുക, ആ സമയത്ത് മാത്രം വിളിക്കുക. നാട്ടിലുള്ള 40 ദിവസത്തിലൊക്കെ എല്ലാവരെയും വിളിക്കാൻ വന്നിട്ട് അവരെ വിളിച്ചോ ഇവരെ വിളിച്ചോ മറ്റവരെ വിളിച്ചോ വീട്ടിൽ വിളിച്ച് പറയാ. ഞാൻ പോരുമ്പോ തന്നെ പറയാം, ഞാൻ ആരോടും അധികം വിളിക്കൂല, കാരണം ഞങ്ങൾ വിവാദത്തിലാണ് വരുന്നത്. ഈ സമയം ഇവിടെ ഈ പുണ്യസ്ഥലത്ത് കിട്ടുമ്പോൾ അത് അതിനു വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഏഴാമത്തെ വിഷയം ഷേഖ് അവറുകള് ഇന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ആ ഈ ഏതിൽ കൂടുതൽ ഷേഖ് പറഞ്ഞൊരു ഹരീസ് ഞാൻ വിട്ടുപോയി, മൻകാന ഇല്ല ഇവരിലും ഇല്ലാത്തത് വലിയപ്പോൾ ഹൈറുണ്ടാവും. ആരെങ്കിലും അള്ളാഹുവിനും അന്ധദേശത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, മൗനം പാലിക്കട്ടെ. അത് നമ്മുടെ സംസാരം നന്നാക്കുക. ഏഴാമത്തെ വിഷയം വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനെ സംബന്ധിച്ച് അയാൾ സൂക്ഷിക്കേണ്ടതാണ്. നമ്മോട് പറഞ്ഞിട്ടുണ്ട് പ്രബലമായ പ്രമുഖ ശ്രദ്ധിപ്പെട്ട ഹദീസാണ്. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റ് മുസ്ലിങ്ങൾ അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്. നമ്മുടെ നാവ് കൊണ്ടുള്ള ഉപദ്രവം അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടുള്ള ഉപദ്രവം മറ്റു മുസ്ലിങ്ങൾക്ക് ഉണ്ടായാൽ നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളാവുകയില്ല. അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അവിടെ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത്. ഇവിടെ ചേക്ക് പറഞ്ഞൊരു കാര്യം കേട്ടോളൂ, വൃത്തികെട്ട ഈ പിന്നെ പുകവലിയുടെ മണം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും സൂക്ഷിക്കണം. ഇതാക്കാനൊക്കെ ഉത്തരവി വിശ്വർഭി, അത് പുകവലി ശീലിച്ച ഒരാളാണെങ്കിൽ ഉപശൂർപ്പവും കണ്ടോ, അയാൾക്ക് ഇത് ഉപേക്ഷിക്കാൻ നിർബന്ധമാണ്. കാരണം ഇതിന് ആരോഗ്യത്തിനും ദോഷമുണ്ട്, സമ്പത്ത് പാഴാക്കലും വരുന്നുണ്ട്. അപ്പൊ പുകവലി എന്ന് പറയുന്നത് വളരെ ദോഷമുള്ള കാര്യമാണ്. പുകവലിക്കുന്ന ആളുകൾ അടുത്തിരുന്നാൽ വേണം, അവർ നമുക്ക് സുജൂലി ചെയ്താൽ നമുക്ക് വേണം, എന്തൊരു ദോഷമാണ്. അപ്പൊ അതുകൊണ്ട് പുകവലി എന്ന സ്വഭാവം ഹജ്ജിനോടുകൂടി ഉപേക്ഷിക്കുക, മറ്റുള്ളവർക്ക് ദ്രോഹമാണത്. അതുപോലെ ചില ആളുകൾ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും, റൂമ് കയറിയാലും സംസാരം പുറത്തിറങ്ങിയാലും സംസാരം, എന്നും അനുവദിക്കൂല, ഉറങ്ങാൻ പോലും അനുവദിക്കൂല, എപ്പോഴും അതുപോലെ മൊബൈൽ എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ തന്റെ സൗകര്യം മാത്രം നോക്കുന്ന ഒരു സ്വാർത്ഥത പല ഹാജിമാർക്കും കാണാറുണ്ട്. ഞാൻ താൻ ഉദ്ദേശിക്കുമ്പോൾ ലയിച്ചുക, താൻ ഉദ്ദേശിക്കുമ്പോൾ ലയിച്ചു ഉറപ്പാക്കുക, മറ്റുള്ളവരുടെ സൗകര്യങ്ങളെ തീരെ പരിഗണിക്കാതിരിക്കുക, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് യാത്രയുടനീളം നമ്മൾ എന്ത് വേണം, നമ്മൾ നല്ല സ്വഭാവത്തിനുടമകളാകണം. ശേഖ് പറയാണ്, മുസ്ലിം ഒരു മുസ്ലിം അനിവാര്യമാണ് ഈ പറഞ്ഞ സ്വഭാവങ്ങളും ഈ നല്ല മര്യാദകളും ഒക്കെ അയാൾക്ക് ഉണ്ടായിരിക്കുന്നത് തന്റെ അവസ്ഥയിലുടനീളം ഹജ്ജാത്രയിൽ മാത്രമല്ല എല്ലായ്പ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. വയസ്സാക്കുന്ന കാലിക്കത്തി സംഗീതം ഹജ്ജ് വെല്ലുമ്പ്ര, അത് പ്രത്യേകിച്ചും ഹജ്ജിന് മുമ്പുള്ള യാത്രയിൽ അത് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഷെയ്ഖ് അവർ അവസാനിപ്പിച്ചിട്ടുള്ളത്. അടുത്തത് ഫദറുൽ ഹജ്ജ് വെല്ലുമ്പ്ര, അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.